ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം, വിതരണ ശൃംഖല എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 22,000 കോടി രൂപയുടെ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ന്യൂനപക്ഷങ്ങളോടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സമീപനം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മ്യാൻമാറിലും തായ്ലന്റിലും വൻ ഭൂചലനം, നിരവധി കെട്ടിടങ്ങളും റോഡുകളും തകർന്നു, 100 പേരെ കാണാനില്ല. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ശക്തിപ്പെടുത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരിവിരുദ്ധ ക്യാമ്പയിന് കേഡറ്റുകളെ ഉപയോഗിക്കാനും നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ മന്ത്രം ഇന്ത്യ 1 എന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ യുവത നൈപുണ്യശേഷിയുള്ളവരായി മാറുകയാണെന്നും അവർ നവീന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
दुनिया की सबसे बड़ी युवा आबादी हमारे भारत में है. ये युवा तेजी से स्किल्ड हो रहा है, इनोवेशन को गति दे रहा है और इन सबके बीच भारत की फॉरेन पॉलिसी का मंत्र बन गया है, इंडिया फर्स्ट.
വെറും 10 മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയാക്കിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് IMF പറഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. 6th ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തമാസം 3 രണ്ട് ദിവസത്തെ തായ്ലന്റ് സന്ദർശനം നടത്തും. പ്രധാനമന്ത്രിയുടെ 3 തായ്ലന്റ് സന്ദർശനമാണിത്. ആസിയാനിലെ 3 വലിയ സമ്പദ്വ്യവസ്ഥയും ഇന്ത്യയുടെ 4 വലിയ വ്യാപാര പങ്കാളിയുമാണ് തായ്ലന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ സ്മൃതി മന്ദിരം അദ്ദേഹം സന്ദർശിക്കും. തുടർന്ന് ദീക്ഷഭൂമിയിലെത്തുന്ന അദ്ദേഹം നാഗ്പൂരിലെ മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിക്കും. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ 33,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. രാജ്യത്ത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം, വിതരണ ശൃംഖല എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 22,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകവസ്തു നിർമ്മാണ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ 10 ഇലക്ട്രോണിക്സ് മേഖല വൻ വളർച്ച കൈവരിച്ചതായും ഉൽപ്പാദനം 5 വളർന്നതായും അദ്ദേഹം അറിയിച്ചു. പുതിയ പദ്ധതി 91,000 പേർക്ക് നേരിട്ടും നിരവധി പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് താങ്ങാനാവുന്നതും സബ്സിഡിയുള്ളതുമായ വളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഫോസ്ഫാറ്റിക് പൊട്ടാസ്യം വളങ്ങൾക്ക് സബ്സിഡി നിരക്കുകൾ അംഗീകരിച്ചതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
ഡിഎപി കാ പ്രൈസ് 1,350 പെർ 50 kg ബാഗ് രഹേ. ഇസ്കെ ലിയേ ഭാരത് സർക്കാർ 37,216 കറോഡ് രൂപീസ് കി സബ്സിഡി കാ ഭാർ സഹൻ കരേഗി. ഇസ്സേ ബഹുത് സാരേ കറോഡോ കിസാനോ കോ ഇസ്കാ ബെനിഫിറ്റ് മിലേഗാ. ഇസ് ഖരീഫ് സീസൺ കാ എസ്റ്റിമേറ്റ് ഹൈ 180 lakh മെട്രിക് ടൺ കാ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കൺസംപ്ഷൻ ഹോഗാ ഇസ് ഖരീഫ് സീസൺ മേ ഓർ 37,216 കറോഡ് കാ ഇസ്കാ സബ്സിഡി കാ ബിൽ രഹേഗാ.
കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിച്ചതായും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഈ വർഷം ജനുവരി 1 ഇത് പ്രാബല്യത്തിൽ വരും. മ്യാൻമാറിലും തായ്ലന്റിലും വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 6.4 തീവ്രത രേഖപ്പെടുത്തിയ തുടർച്ചയായ ഭൂകമ്പങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. ഒട്ടേറെ കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. നിരവധി പേർ മരിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. മ്യാൻമാറിലെ 6 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 100 പേരെ കാണാനില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മ്യാൻമാറിലെ മണ്ടാലയിലെ പ്രശസ്തമായ അവാപാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു. ഇന്ത്യക്കാർ അപകടത്തിൽപ്പെട്ടതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. മ്യാൻമറിലും തായ്ലന്റിലുമുണ്ടായ ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളിലെയും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ബംഗ്ലാവിൽ വൻതോതിൽ പണം കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക, ഉജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിലവിൽ കേസിൽ കോടതിയുടെ ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ട് വന്നതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും ഹർജി തള്ളി കോടതി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-ന് ഫൈനൽ. ന്യൂനപക്ഷങ്ങളോടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സമീപനം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യവസ്ഥാപിതമായ അടിച്ചമർത്തൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ രാജ്യനയമായി കൊണ്ടുനടക്കുകയാണ് പാകിസ്ഥാനെന്ന് UN മനുഷ്യാവകാശ കൌൺസിലിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയതായും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ ഹിന്ദു സമൂഹത്തിനെതിരെ 10 അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
Our representative at the UN Human Rights Council pointed out that Pakistan is a country where human rights abuses, persecution of minorities and systematic erosion of democratic values are state policies which brazenly harbors UN sanctioned terrorists, and Pakistan is in no position to lecture anyone.
2024 ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ 2400 സംഭവങ്ങളും 2025 72 സംഭവങ്ങളും ഉണ്ടായതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ ക്യാമ്പയിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ഉപയോഗിക്കാൻ ആകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള സ്കൂൾ തല പരിശീലകരായി പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സേവനം അതത് സ്ഥലത്ത് ലഭ്യമാക്കണം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ശക്തിപ്പെടുത്തുന്നതിന് കർമ്മ പദ്ധതി വികസിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തീരദേശ പിന്നോക്ക മേഖലകളിലെ സ്കൂളുകൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള ചാർജിൽ 2 രൂപ വർധന വരുത്താൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകി. അക്കൌണ്ടുള്ള ബാങ്കിന്റെ ATMൽ നിന്നും പ്രതിമാസം നടത്തുന്ന 5 സൌജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ളതിനാണ് ചാർജ് വർധന ബാധകമാകുന്നത്. May 1 ഇത് പ്രാബല്യത്തിൽ വരും. സൌജന്യ ഇടപാടുകളിൽ കവിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇനി മുതൽ പരമാവധി 23 രൂപ ഫീസ് ഈടാക്കാം. നിലവിൽ ഇത് 21 രൂപയായിരുന്നു. കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനായുള്ള ബില്ല് ലോക്സഭ പാസാക്കി. 1925 ബില്ലിന് പകരമാണ് പുതിയ ബില്ല്. കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അളവ്, അവസ്ഥ, ലക്ഷ്യസ്ഥാനം തുടങ്ങിയ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നത് നിർബന്ധമാക്കിയതായി ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനങ്ങളിലെ അഗ്നിശമന സേനകളുടെ വിപുലീകരണവും ആധുനികവൽക്കരണവും എന്ന പദ്ധതി പ്രകാരം കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്കുള്ള 1,604.39 കോടി രൂപയുടെ പദ്ധതികൾക്ക് ശ്രീ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി അംഗീകാരം നൽകി. കേരളത്തിന് 162.25 കോടി രൂപയാണ് അനുവദിച്ചത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ഈ വർഷം മാർച്ച് 1 വരെ 1.26 ലക്ഷം കോടി രൂപയുടെ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ പറഞ്ഞു. ആശാപ്രവർത്തകർക്കായി ഇതുവരെ 10 ലക്ഷത്തിലധികം ആയുഷ്മാൻ കാർഡുകളും അങ്കണവാടി ജീവനക്കാർക്കായി 14.47 ലക്ഷം കാർഡുകളും നൽകിയിട്ടുണ്ടെന്നും ശ്രീ നദ്ദ പറഞ്ഞു. 30,957 ആശുപത്രികളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ദാസിന് 2024 സരസ്വതി സമ്മാൻ നൽകും. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് പുരസ്കാരം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഏതെങ്കിലും ഏഷ്യൻ ഭാഷയിൽ എഴുതിയ സാഹിത്യകൃതിക്കാണ് എല്ലാ വർഷവും പുരസ്കാരം നൽകുന്നത്. പ്രശസ്തി പത്രവും ഫലകവും 15 ലക്ഷം രൂപയും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം, വിതരണ ശൃംഖല എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 22,000 കോടി രൂപയുടെ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ന്യൂനപക്ഷങ്ങളോടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സമീപനം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മ്യാൻമറിലും തായ്ലന്റിലും വൻ ഭൂചലനം. നിരവധി കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. 100 പേരെ കാണാനില്ല. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ശക്തിപ്പെടുത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിന് കേഡറ്റുകളെ ഉപയോഗിക്കാനും നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.